ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരാനക്കഥയാണ്, വെറുമൊരാനക്കഥയല്ല. ആനകളിലെ ഏക ഛത്രാധിപതി ഗജരാജ കേസരി, ഗജസാമ്രാട്ട്, ഗജചക്രവർത്തി, അങ്ങനെ ആരാധകർ കൽപ്പിച്ചുകൊടുത്ത പട്ടങ്ങൾ ഏറെയുള്ള ആനയുടെ കഥ, തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കഥ. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും ഉയരമുള്ള ആനയാണ് രാമചന്ദ്രൻ. അതുകൊണ്ടുതന്നെ എഴുന്നള്ളിപ്പിന് രാമചന്ദ്രൻ ഉണ്ടെങ്കിൽ അതൊരു ഗമയാണ്. രാമചന്ദ്രനു വേണ്ടിയുള്ള പിടിവലിയും അതുതന്നെ. ഉത്സവ സീസണിൽ 150 ഏക്കം വരെയാണ് രാമചന്ദ്രൻ ഏറ്റിരുന്നത്. ഏക്കമൊന്നിന് 2,55,000 രൂപ എന്ന റെക്കോർഡ് തുകയാണ് ദേവസ്വം വാങ്ങുന്നത് എന്ന് കുന്നംകുളത്തെ ആനപ്രേമികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദേവസ്വം വാങ്ങുന്ന തുകയാണ്. എന്നാൽ ഒരാഴ്ചത്തേക്ക് ഏക്കം വാങ്ങുന്ന ഏജന്റുമാർ മറ്റുത്സവങ്ങൾക്ക് ആനയെ മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കാറുണ്ടത്രേ. എന്തുകൊണ്ട് ഇന്ന് തെച്ചിക്കോട്ട് രാമചന്ദ്രനെക്കുറിച്ചൊരു വർത്തമാനമെന്ന് ചോദിച്ചാൽ, ഇപ്പോഴിത് ഉത്സവകാലമാണല്ലോ, രാമചന്ദ്രന് ഡിമാൻഡ് കൂടുതലുള്ള കാലം. പക്ഷെ പഴയ പോലെയല്ല, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും രാമചന്ദ്രൻ വിരളുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വനംവകുപ്പ് 15 ദിവസത്തേക്ക് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഉത്സവത്തിനിടെ വിരണ്ടോടിയ ആനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആനയ്ക്ക് പിറകിൽ നിന്ന് പടക്കം പൊട്ടിച്ചതാണ് ആന വിരണ്ടോടാൻ കാരണം. എന്നാൽ അതൊന്നും പ്രശ്നമല്ലെന്നും ആനയെ എങ്ങനെയും എഴുന്നള്ളിപ്പിന് കിട്ടണമെന്നും പല ക്ഷേത്ര കമ്മിറ്റികളും വാശി പിടിക്കുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ കർശന നിർദ്ദേശം. അത്രയ്ക്ക് ഖ്യാതിയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രന്. കുന്നംകുളം ആനപ്രേമികൾ എഴുതുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആന, വിരിഞ്ഞ മസ്തകം, കൊഴുത്തുരുണ്ട ഉടൽ, ഉറച്ച കാലുകൾ, ആനച്ചന്തം എന്തെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന മട്ടിലുള്ള നടത്തം, ഇതൊക്കെ രാമചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നു. രാമചന്ദ്രൻ നാടൻ ആനയാണെന്നേ ഒറ്റനോട്ടത്തിൽ പറയൂ. എഴുന്നള്ളിപ്പിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടംപിറക്കും വരെ തല എടുത്തുപിടിച്ചിരിക്കുമെന്നതാണ് അവന്റെ പ്രത്യേകത. 50 കഴിഞ്ഞു രാമനിപ്പോൾ. പൊതുവിൽ ശാന്തനെങ്കിലും ഒരു കാലത്ത് കൂട്ടാനക്കുത്തിന്റെ പേരിൽ പഴികേൽക്കേണ്ടി വന്ന കഷ്ടകാലവും രാമചന്ദ്രനുണ്ടായിരുന്നു. 1982 ജന്മം കൊണ്ട് ബീഹാറിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലേക്ക് വണ്ടി കയറുന്നത്. 13 വയസ്സുള്ളപ്പോഴായിരുന്നു ഈ കൈമാറ്റം. തൃശൂർ കേന്ദ്രീകരിച്ച് ആനകളെ വിതരണം ചെയ്യുന്ന ഏജന്റ് വെങ്കടാദ്രിയാണ് ബീഹാറിലെ വാർഷിക ചന്തയിൽ നിന്നും കണ്ടെടുക്കുന്നത്. കേരളത്തിൽ മോട്ടിപ്രസാദ് എന്ന പേര് വേരുപിടിക്കില്ല എന്നതിനാൽ ആനയ്ക്ക് ഗണേശൻ എന്ന ആദ്യം പേരിട്ടു. ആവശ്യക്കാരെ കാത്ത് ഏജന്റിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 84 മാർച്ചിൽ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ട് ദേവസ്വം അധികൃതർ ആനയെ തേടിയെത്തി. ദേവസ്വത്തിന്റെ വകയായി ക്ഷേത്രത്തിലൊരു ആനയെ നടക്കിരുത്താൻ ദേവസ്വം അക്കൊല്ലം തീരുമാനിച്ചിരുന്നു. വെങ്കടാദ്രി കൊണ്ടുവന്ന ആനയെ തിരക്കിയായിരുന്നു തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അധികൃതർ തൃശൂരിലെത്തിയത്. പേരാമംഗലത്തെ പൗരാവലിയുടെ സഹായത്തോടെ പണം സ്വരൂപിച്ച് ദേവസ്വം ഗണേശനെ വാങ്ങി തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കിരുത്തി. രാമചന്ദ്രനെന്ന് പുനർനാമകരണം ചെയ്തു.
84 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം അന്നാണ് രാമനെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം വാങ്ങി ഇവിടെ നടത്തിയിട്ടുള്ളത്.
വന്നിറങ്ങിയത് മുതൽ ദേവസ്വത്തിന് രാമചന്ദ്രൻ എന്ന ആന സൃഷ്ടിച്ച തലവേദനകൾ ചില്ലറയല്ല. നിരവധി കാലം ആനയെ തറയിൽ ബന്ധിപ്പിച്ചു. പാപ്പാന്മാരെ അടുപ്പിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പൂർവാശ്രമത്തിലെ മോട്ടിപ്രസാദ് എന്ന ഗണേശനെന്ന രാമചന്ദ്രൻ. തറയിലും വികൃതി തുടർന്നപ്പോൾ ദേവസ്വത്തിനെതിരെ നാട്ടുകാരുടെ മുറുമുറുപ്പ് ഉയർന്നു. ആനയെ നടക്കിരുത്തിയതിനാൽ ഉപേക്ഷിക്കുക എളുപ്പമായിരുന്നില്ല. ക്ഷേത്രാചാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക എന്ന പൊതു തീരുമാനത്തിലാണ് ദേവസ്വം എത്തിച്ചേർന്നത്. എന്നാൽ രാമചന്ദ്രനെ കാത്തിരുന്ന വിധി വേറെയായിരുന്നു. തെച്ചിക്കോട്ടുകാവിലെത്തി അധികം കഴിയും മുമ്പേ രാമചന്ദ്രന്റെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാതായി. വികൃതി കാണിച്ച ആനയ്ക്ക് പാപ്പാന്മാർ നൽകിയ ക്രൂരമായ ശിക്ഷയായിരുന്നു ആ അന്ധത. വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ആനയുടെ ഇടതുകണ്ണിന്റെ സ്വാധീനവും പതുക്കെ ഇല്ലാതാകുന്ന അവസ്ഥ. പിന്നീട് കെട്ടുതറയിൽ നിർത്തി ഏറെക്കാലത്തെ ചികിത്സ. ക്ഷേത്രത്തിന് പുറത്തേക്ക് ആനയെ കൊണ്ടുപോകാൻ ഇനി ഒരിക്കലും സാധിക്കില്ലെന്ന് ദേവസ്വം അധികൃതർ കരുതിയിരുന്നിടത്താണ് പാലക്കാട് എരുമയൂർകാരനായ മണി ആനയുടെ 1-ാം പാപ്പാനായി വരുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പിന്നീടുള്ള എല്ലാ ഖ്യാതികൾക്കും ദേവസ്വം കടപ്പെട്ടിരിക്കുന്നത് എരുമയൂർ മണിയോടാണ്. മണിയുടെ മണം പിടിച്ചാൽ ശാന്തനാകുന്ന രാമചന്ദ്രൻ. ആന വഴങ്ങി. എഴുന്നള്ളിപ്പുകൾക്ക് അയക്കാനുള്ള ധൈര്യം ദേവസ്വം കാണിച്ചു. ആന എഴുന്നള്ളിപ്പിന് ഇന്നുള്ള എത്ര കർശന നിയമങ്ങൾ ഇല്ലാത്ത കാലമായിരുന്നു. എന്നാൽ 4-ാമത്തെ ഏക്കത്തിൽ രാമചന്ദ്രനെ കുപ്രശസ്തനാക്കിയ ദുരന്തം സംഭവിച്ചു. 1999 മുളയം രുധിരമാലാ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന മറ്റൊരു പേരുകേട്ട കൊമ്പനെ കുത്തി. 70 വയസ്സുള്ള ചന്ദ്രശേഖരൻ 3 വർഷം ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ചെരിഞ്ഞു. രാമചന്ദ്രൻ വീണ്ടും കെട്ടുതറിയിലായി. മണിയെത്തി അഴിച്ച് കൊമ്പന് വീണ്ടും ഏക്കത്തിനയച്ചു. പതുക്കെ പതുക്കെ ആന പേരെടുക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞ് മംഗലാംകുന്ന് കർണൻ എന്ന ആനയെയും രാമചന്ദ്രൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 5.5 ഉയരമുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്. ഇരിക്കസ്ഥാനത്ത് നിന്നും 317 സെന്റിമീറ്റർ, ഉടലിന് 345 സെന്റിമീറ്റർ നീളം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള നാട്ടാന, ഏഷ്യൻ ആനകളിൽ ഉയരത്തിൽ 2ാം സ്ഥാനം. ലക്ഷണമൊത്ത ഉടൽ നിറവും നഖങ്ങളും നിലം മുട്ടുന്ന തുമ്പിക്കൈയും. കോലം കയറ്റിയാൽ ഇറക്കും വരെ മസ്തകം താഴ്ത്തില്ല. ഈ ഒറ്റ നിൽപ്പിനാണ് പൂരപ്പറമ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പൂരപ്രേമികളുടെ ആർപ്പുവിളി കിട്ടാറുള്ളത്. ഉത്സവപ്പറമ്പുകളിൽ ഗജരാജനായെങ്കിലും കൊലയാളിയെന്ന് ആനയെ വിശേഷിപ്പിച്ചവരും നിരവധിയാണ്.
ഞാൻ ഈ ആനപ്പണി തുടങ്ങിയിട്ട് 40 വർഷമായി. അന്നോട്ട് ആനയെ കാണാൻ തുടങ്ങിയിട്ടില്ല. അന്നോട്ട് ആന വണ്ണമാനം പൂരങ്ങളും പൂരപ്പറമ്പുകളും എത്തിയിട്ടുള്ളതാണ്. അതിലിടയ്ക്ക് ഇപ്പോൾ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ സാധാരണ എല്ലാ ആനകളും പതിവാണ്. അപ്പോൾ ഈ ആനയ്ക്ക് മാത്രമായിട്ട് ഇപ്പോൾ പുതിയൊരു 2-3-4-5 കൊല്ലം വെച്ചിട്ട്, കാരണം വെച്ചാൽ ഈ ആന കേരളത്തിലെ ഒരു വലിയ ആനയാണ് എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് പലവരും അതിന് എതിർപ്പുള്ളവരുമുണ്ട്. പിന്നെ ഒറ്റക്കണ്ണാണെന്നുള്ളൊരു വിഷയം വേറെ വരുന്നുണ്ട്. പല ഇവിടെ തന്നെ എൻ്റെ അറിവിൽ തന്നെ ഒരു 10-30 ആനകൾ ഒറ്റക്കണ്ണുള്ളതുണ്ട്. പല ആനകളും വിഷയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ രാമൻ മാത്രം ചെറുതായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി, അത് പരസ്യമായിട്ട് വരുന്നത് ഒരു രംഗത്തേക്ക് എത്തുന്നുണ്ട്.
പ്രമുഖ വെറ്റിനറി ഡോക്ടറും ആനക്കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ മോഹനൻ പറയുന്നു,
ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള അതുപോലെ തന്നെ പലയിടക്കുള്ള ജീവിയാണ് ആന. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ ഒരു ശാപവും. നമുക്കറിയാം വളർത്തുമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ആനകളെയാണ്. പുരാണ കാലം മുതൽ തന്നെ ആന നമ്മുടെ മനുഷ്യന്റെ ഒരു ഒരു സന്തത സഹചാരിയായിരുന്നു, ഒരു ആവേശമായിരുന്നു. യുദ്ധത്തിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലും ഈവൻ ദൈവപൂജകളിൽ പോലും ഒക്കെ ആനയുണ്ട്. കാട്ടിൽ വളരെ സ്വസ്ഥ വിഹാരം നടത്തിയിട്ടുള്ള ഈ കാട്ടാനയെ മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, ആനയെ സംരക്ഷിക്കാൻ പല ചട്ടങ്ങളും ഉണ്ട്. ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയില്ല. അമ്പലങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും അത് ആക്രമണം കാണിച്ച് വണ്ടി തട്ടി നശിപ്പിക്കുന്നതും ആളുകൾ ആക്രമിക്കുന്നതും ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആനയുടെ ഒരു ശാരീരികവും മാനസികവുമായ ഒരു അവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആളുകളാണ് ഇതിന്റെ പിറകിലുള്ളത്.
എന്നാലും ആനയും ആന പ്രേമവും ഇന്നും അവസാനിക്കുന്നില്ല.